മനസാക്ഷിക്ക് മുകളിൽ മറ്റൊരാൾ. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, ദൈവം മനുഷ്യന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അവന്റെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന മനസാക്ഷിയുടെ സ്വരം. തെറ്റേത് ശരിയേത് എന്ന ഹൃദയത്തിന്റെ ഈ സ്വരം നമ്മെ ബോധ്യപ്പെടുത്തും. തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മളോട് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴു പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 37:14-15. മനസാക്ഷിയുടെ ഈ സ്വരത്തോട് മറുതലിക്കാത്തവന് താൻ തിരഞ്ഞെടുക്കേണ്ട വഴി ഏതെന്ന് സാധാരണഗതിയിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു, താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ്. റോമ 14:22. എന്നാൽ ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പൊതുനിയമമാണ്. എന്നാൽ വളരെ അസാധാരണമാം വിധം ദൈവം തിരഞ്ഞെടുത്തുയർത്തുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഈ പൊതുനിയമങ്ങളെയെല്ലാം മറികടക്കുന്ന വിധത്തിൽ ഉന്നതമായ സമർപ്പണങ്ങൾ ദൈവം ആവശ്യപ്പെടാറുണ്ട്. വിശുദ്ധ ബൈബിളിലൂടെ കടന്നുപോകുമ്പോൾ ഈ വിധത്തിലുള്ള വ്യക്തികളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഹൃദയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന മനസാക്ഷിയുടെ സ്വരത്തെപ്പോലും അതിലംഘിക്കുന്ന രീതിയിൽ ഉന്നതമായ സമർപ്പണവും അനുസരണവും ഇവരിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം പോലും നമ്മെ കുറ്റപ്പെടുത്തിയെന്നിരിക്കും. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും ആകിയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. 1 യോഹന്നാൻ 3:20 എന്ന വചനം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അബ്രഹാമിന്റെ ദൈവവിളി. വളരെ അസാധാരണമായ ഒരു ദൈവവിളി ലഭിച്ച ആളാണല്ലോ പിതാവായ അബ്രഹാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ പലവട്ടം സ്വന്തം മനസാക്ഷിയുടെ സ്വരത്തെ മറികടക്കുന്ന വിധത്തിലുള്ള ആഴമായ സമർപ്പണവും അനുസരണവും ദൈവം അദ്ദേഹത്തിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. 15:5. പക്ഷേ അനേക വർഷങ്ങൾ കാത്തിരുന്നിട്ടും സന്താനഭാഗ്യം ലഭിക്കാതെ വന്നപ്പോൾ അബ്രഹാമിന്റെ ഭാര്യ സാറായുടെ മനസ്സിൽ ഒരു മറുബുദ്ധി തോന്നി. അവളത് തന്റെ ഭർത്താവായ അബ്രാഹവുമായി പങ്കുവച്ചു. അബ്രാഹം അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അവൾ തന്റെ ദാസി ഹാഗാറിനെ അബ്രാഹത്തിന് ഭാര്യയായി കൊടുത്തു. തന്റെ ദാസിയായ ഹാഗാറിൽ അബ്രഹാമിനുണ്ടാകുന്ന കുട്ടിയെ സ്വന്തം കുട്ടിയായി കരുതാമെന്നും അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കാമെന്നുമായിരുന്നു സാറായുടെ പ്ലാൻ. അങ്ങനെ ഹാഗാർ ഗർഭിണിയായി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അവർ അവന് ഇസ്മായിൽ എന്നു പേരിട്ടു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. സാറായുടെ ഉദരത്തിൽ തന്നെ അബ്രഹാമിന് പിറക്കുന്ന കുഞ്ഞു വേണം, തന്റെ വാഗ്ദാനത്തിന്റെ അവകാശി എന്നതായിരുന്നു ദൈവത്തിന്റെ തീരുമാനം. ആ പദ്ധതി പ്രകാരം സാറ വാർദ്ധക്യത്തിലെത്തിയവളെങ്കിലും കർത്താവിന്റെ വലിയ കാരുണ്യത്താൽ അബ്രഹാമിൽ നിന്നും ഗർഭം ധരിച്ചു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. അവർ അവന് ഇസഹാക്ക് എന്നു പേരിട്ടു. കുട്ടി മുലകുടി മാറി കളിക്കാൻ പ്രായമായപ്പോൾ വലിയൊരു പ്രശ്നം ഉടലെടുത്തു. ദാസിയുടെ മകനായ ഇസ്മായേൽ യജമാനത്തെയും വാഗ്ദാനത്തിന് അവകാശിയുമായ താൻ പ്രസവിച്ച തന്റെ സ്വന്തം കുഞ്ഞായ ഇസഹാക്കിനോടൊപ്പം കളിക്കുന്നത് കണ്ടപ്പോൾ സാറായ്ക്ക് തീരെ രസിച്ചില്ല. അവൾ അബ്രാഹത്തോട് ഇപ്രകാരം പറഞ്ഞു, അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കിവിടുക. അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. 21:10-11. അബ്രഹാം വലിയ വിഷമവൃത്തത്തിലായി. അദ്ദേഹത്തിന്റെ ചങ്കു പിടഞ്ഞു. അടിമ പെണ്ണിൽ നിന്ന് പിറന്നവനെങ്കിലും ഇസ്മായേൽ തന്റെ സ്വന്തം മകനാണ്. ഇവർ രണ്ടുപേരെ സംരക്ഷിക്കുകയും പോറ്റുകയും ചെയ്യേണ്ടത് ഭർത്താവും പിതാവുമായ തന്റെ കടമയാണ്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുൻപിൽ ഇത് നീതിയുക്തവുമാണ്. പക്ഷേ അവരെ ഇറക്കിവിടാതെ സാറ അടങ്ങുകയുമില്ല. അബ്രഹാമിന്റെ മനസാക്ഷി പിടഞ്ഞു. അദ്ദേഹം ദൈവത്തോട് ആലോചന ചോദിച്ചു. അത്ഭുതകരമായിരുന്നു അബ്രഹാമിന്റെ പിടയുന്ന മനസാക്ഷിക്ക് മുകളിലുള്ള ദൈവത്തിന്റെ വിധി തീർപ്പ്. ഒറ്റ നോട്ടത്തിൽ ആ വിധി തീർപ്പ് തികച്ചും നീതിരഹിതമെന്നും കാരുണ്യരഹിതമെന്നും വായിക്കുന്നവർക്ക് തോന്നാം. അവിടുന്ന് പറഞ്ഞു, സാറ പറയുന്നതുപോലെ ചെയ്യുക, കാരണം ഇസ്ഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമ പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും, അവനും നിന്റെ മകനാണല്ലോ. 21:12-13. അബ്രഹാം പിന്നെ മേലു കീഴു ചിന്തിച്ചില്ല. തന്റെ മനസാക്ഷിയുടെ സ്വരത്തിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന ദൈവഹിതത്തെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് അന്വേഷിച്ചു. അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റു. കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവുമെടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചുകൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. തീർച്ചയായും വിചാരങ്ങളും വികാരങ്ങളും നീതിബോധവുമുള്ള ഒരു മനുഷ്യവ്യക്തി എന്ന നിലയിൽ ചങ്കുപിഴഞ്ഞുകൊണ്ട് തന്നെയാകണം അബ്രഹാം ആ യാത്രയാക്കൽ കർമ്മം നിർവഹിച്ചത്. പിന്നീട് അങ്ങോട്ടും ഈ പുത്രവിയോഗം അദ്ദേഹത്തിന്റെ മനസ്സിനെ പലവട്ടം കരയിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ ദൈവം തന്റെ വാക്കുപാലിച്ചു. അവിടുന്ന് ഹാഗാറിനെ മറ്റൊരു വിധത്തിൽ പരിപാലിക്കുകയും ഇസ്മായിലിനെ വലിയൊരു ജനതയായി ഉയർത്തുകയും ചെയ്തു. പക്ഷെ അത് പിന്നീടാണ്. അക്കാലത്ത് അബ്രഹാമിനെ അവമാനിക്കാനുള്ള സാഹചര്യങ്ങൾ ആർക്കും ലഭിക്കാതിരുന്നത് അബ്രഹത്തിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ വർദ്ധിച്ച മനോദുഃഖത്തിന്റെ കൂട്ടത്തിൽ താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാനും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും വയ്യാത്ത അവസ്ഥയിൽ അബ്രഹവും കുടുംബവും എത്തിച്ചേർന്നേനെ. ഇങ്ങനെയാണ് മനുഷ്യവിധികൾക്ക് മുകളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ചില വിധികൾ. ഇസഹാക്കിന്റെ ബലി. ഇസഹാക്കിന്റെ ബലിയും വലിയൊരു അഗ്നിപരീക്ഷണമായിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ. അതിനെല്ലാം ഉപരി സ്വന്തം മനസാക്ഷിയും ഹൃദയവും പിടഞ്ഞുകൊണ്ട് തന്നെയാണ് അബ്രഹാം ആ ബലിക്ക് തയ്യാറാകുന്നത്. കൊല്ലരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലാൻ പറയുന്നു. അതും തന്റെ രക്തത്തിൽ പിറന്ന തന്റെ സ്വന്തം പുത്രനെ കൊല്ലാൻ പറയുന്നു. തന്റെ പുത്രനെ കൈകാലുകൾ ബന്ധിച്ച് അടുക്കിയ വിറകിന്മേൽ കിടത്തി തന്റെ കുഞ്ഞിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളിക്കിടയിൽ അവന്റെ ചങ്കിനു നേരെ കടാരയുയർത്തുമ്പോൾ അബ്രഹാം പിടഞ്ഞത് ഏറ്റവും അധികമായി സ്വന്തം മനസാക്ഷിയോടുള്ള പോരാട്ടത്തിലല്ലേ. ആ കടാര സ്വന്തം ചങ്കിനു നേരെ ഉയർത്താനാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നതെങ്കിൽ അബ്രഹാമിനത് എത്രയോ എളുപ്പമായിരുന്നു. എന്നിട്ടും അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. സ്വന്തം മനസാക്ഷിയെ മറികടന്ന് അതിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന ദൈവസ്വരത്തെ അനുസരിച്ചു. ഹോ എത്ര ഭയാനകം! ഇസഹാക്ക് കൊല്ലപ്പെടാതെ ദൈവം സംരക്ഷിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അത് രണ്ടാമത്തെ ഘട്ടമാണ്. അബ്രഹാമിന്റെ ഹൃദയം കൊണ്ട് സ്വന്തം മകനെ കൊന്നതിനു ശേഷമാണ് ദൈവം ഇടപെട്ട് അവനെ കൊല്ലാതെ സംരക്ഷിക്കുന്നത്. ആ ബലിക്ക് പകരമായി അബ്രഹത്തിനെയും ഇസഹാക്കിനെയും അനുഗ്രഹിച്ചു എന്നത് സത്യമാണ്. അത് രണ്ടാമത്തെ ഘട്ടമാണ്. മർമ്മഭേദകമായ ആദ്യത്തെ ഘട്ടത്തിന് ശേഷമാണ് അത് സംഭവിച്ചത്. മറിയത്തിന്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ തന്റെ മനസാക്ഷിക്ക് അതീതമായ ദൈവസ്വരം കേട്ട് അനുസരിച്ച സമയത്ത് ഭാവിയിൽ തന്റെ ഭർത്താവാകാൻ തന്റെ മാതാപിതാക്കൾ തിരഞ്ഞെടുത്ത ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ദൂതൻ അവളോട് അരുളി ചെയ്തപ്പോൾ അവൾ അതിനുത്തരമായി ദൂതനോട് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നിയമപ്രകാരം തന്റെ ഭർത്താവാകേണ്ട ജോസഫിനോടോ തന്റെ തന്നെ മാതാപിതാക്കളോടോ ഒന്നും ചോദിക്കാതെയും ആലോചിക്കാതെയുമാണ് മറിയം ഈ സമ്മതപത്രം നൽകുന്നത്. മാനുഷിക നിയമങ്ങൾക്കും പദ്ധതികൾക്കും ഉപരിയാണ് ദൈവത്തിന്റെ ഹിതവും അവിടുത്തെ പദ്ധതികളുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആരോടും ഒരു വാക്കും ചോദിക്കാതെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനിശ്ചയപ്രകാരം ഗർഭവതിയാകാനുള്ള സമ്മതം ദൈവദൂതനെ അറിയിക്കുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല. തന്റെ പദ്ധതികൾക്കും അപ്പുറത്തുള്ള ദൈവഹിതത്തെ മനസ്സാവരിച്ചതുകൊണ്ടുമാണ് മറിയം ഈ സമർപ്പണത്തിന് തയ്യാറാകുന്നത്. ജോസഫിന്റെ ജീവിതവും ഈ വഴിക്ക് തന്നെ. ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്ത മറിയം തന്നിൽ നിന്നുമല്ലാതെ ഗർഭവതിയായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും നല്ല മനസാക്ഷിയോടെ അവളെ അല്പം പോലും അപമാനിതയാക്കാതെ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ മനസാക്ഷി, അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെ നിയമത്തിന് ഉപരിയായി വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ സ്വരത്തെ അനുസരിക്കുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുമാണ് എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവൻ തന്റെ മനസാക്ഷിക്കും ഉപരിയായി നിൽക്കുന്ന ദൈവസ്വരത്തെ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. മുകളിൽ കണ്ട സംഭവങ്ങളിലെല്ലാം ഓരോരുത്തരും തങ്ങളുടെ മനസാക്ഷി നൽകുന്ന പ്രേരണകൾക്കും അതീതമായി നിലകൊള്ളുന്ന ദൈവസ്വരത്തെ അനുസരിക്കുന്നു. ദൈവത്തിന്റെ ഹിതങ്ങളും പദ്ധതികളും ചിലപ്പോഴെല്ലാം നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും മനസാക്ഷിയുടെ സ്വരത്തിനുമെല്ലാം ഉപരിയായി നിലകൊള്ളാമെന്ന് ഇതിലൂടെ വെളിപ്പെടുന്നു. ചിലപ്പോഴെല്ലാം അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ദൈവീക നിയമങ്ങൾക്കും മുകളിലായി നിലകൊള്ളാം. നിയമങ്ങൾക്കുപരിയായി ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർക്ക് അതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ്. മത്തായി 12:1-8. പ്രിയപ്പെട്ട ശാലോം ടൈംസ് വായനക്കാരെ, നിങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോൾ മുൻപ് പറഞ്ഞ രീതിയിലുള്ള അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നുപോകാൻ ഇടവന്നിട്ടുള്ളവരാകാം. നമ്മുടെ മനസാക്ഷിയുടെ നിയമത്തിന് ഉപരിയായതാണ് ദൈവത്തിന്റെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ അത് നിറവേറ്റാൻ ശക്തിയില്ലാതെ വല്ലാതെ പകച്ചു നിന്ന് പോയിട്ടുണ്ടാകാം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ആരെല്ലാം സ്വന്തം മനസാക്ഷിയുടെ സ്വരത്തിന് ഉപരിയായി നിൽക്കുന്ന ദൈവഹിതം തിരിച്ചറിഞ്ഞു തിരിഞ്ഞ് അനുസരിച്ചോ അവരെല്ലാം അടുത്തപടിയിൽ ദൈവം അത്ഭുതകരമായ വിധത്തിൽ രക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹമിനെ പോലെയും പരിശുദ്ധ മറിയത്തെ പോലെയും യൗസേപിതാവിനെ പോലെയും ഒക്കെ അത്ഭുതകരമായ സമർപ്പണം നടത്തിയ അനേകർ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രമല്ല ഈ വിശ്വാസയാത്രയിൽ നമുക്ക് ചുറ്റിലുമുണ്ട്. നാം അവരെ പലപ്പോഴും വിമർശിക്കുകയും കുറ്റം വിധിക്കുകയും കഠിന ശോധനകളിലൂടെ കടന്നുപോകുന്ന അവരുടെ ജീവിതത്തെ യഥാർത്ഥ സത്യമെന്തെന്ന് തിരിച്ചറിയാതെ നമ്മുടെ അല്പബുദ്ധി അനുസരിച്ച് വിധിച്ച് പ്രശ്നപൂരിതമാക്കുകയും ചെയ്യാറുണ്ട്. യഥാർത്ഥ സത്യത്തിന് മാത്രമേ നമ്മെയും അവരെയും വിമോചനത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കാനാവൂ. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32 എന്ന തിരുവചനം നമ്മുടെ ആന്തരിക നയനങ്ങൾക്ക് പ്രകാശം നൽകുമാറാകട്ടെ. സത്യവെളിച്ചം നമ്മുടെ ബോധതലങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നവരും ആയിത്തീരട്ടെ. ആമേൻ. ആവേ മരിയാ.